ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനിനി പരിശുദ്ധനാകുന്നു, വള്ളമില്ലാത്തതിനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് തരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനിനി പരിശുദ്ധനാകുന്നു, വള്ളമില്ലാത്തതിനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് തരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനിനി പരിശുദ്ധനാകുന്നു, വള്ളമില്ലാത്തതിനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് തരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ടായി ഞങ്ങളോട് തരണം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാവികളായ നടിയാരോട് തരണീന്ന് വെച്ച് രാജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദുരോഷം സർവത്തിലെ പലപ്പുമീലമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളടക്കാരുടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, കന്യാദോഷം ഞങ്ങളെ രക്ഷപ്പെടണമേ. എന്നാൽ രാജ്യശക്തിയും മഹത്വവും നയിക്കുന്നതിനുള്ളതാവുന്നു മാമി. കൃപ നിറഞ്ഞു മറിയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീക്കുകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്റെ ദുരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്നോട് തുറയുമേ തമ്പുരാന്റെ അമ്മേ. ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങൾ മരണസമയത്തും ദൈവനുപ്രാണമേ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പറയ്ക്കുമോ ഞങ്ങളെ സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന സ്വർഗീയ പിതാവേ, അടികളെ താഴ്ത്തി തിരുവും ഭാഗം സമർപ്പിക്കുന്നു. നിന്റെ തിരുവചനം കർത്താവെ അത് എഴുതപ്പെട്ട രീതിയിൽ ഞങ്ങൾക്ക് ലഭ്യമായതും നിന്റെ തിരുവചനം എന്ന സംസാര ശൈലിയിൽ ഞങ്ങളുടെ ഇടയിൽ പറഞ്ഞു പോരുന്നതും പ്രാവർത്തികമായി പോരുന്നതുമായ തിരുവചനത്തെ പറ്റി ദൈവത്തിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ഞങ്ങളോട് കൂടെ ഇരിക്കണം. വേദോത്സവത്തിന്റെ ഉത്ഭവത്തെയും വളർച്ചയും പറ്റി ഞങ്ങൾ പഠിക്കുമ്പോൾ വിശുദ്ധ സഭയിൽ കർത്താവെ നിന്റെ എഴുതപ്പെട്ട വചനത്തിന് ഞങ്ങൾ കൊടുക്കുന്ന സ്ഥാനവും ഞങ്ങളിന്ന് ഞങ്ങളുടെ നാവുകളിലൂടെ സംസാരിച്ച് പാരമ്പര്യമായി നിലനിൽക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യത്തിനുള്ള സ്ഥാനവും ഒക്കെ ചിന്തിക്കുമ്പോൾ ദയമായ കർത്താവെ നിന്റെ വചനം ഞങ്ങളിൽ വീണ്ടും ഉദയം ചെയ്യുവാൻ തക്കുന്നോട് സഹായിക്കണം. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കണമേ. യേശു കർത്താവെ ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. രോഗികളായിരിക്കുന്നവരെ തിരുവുമ്പാ സമർപ്പിക്കുന്നു. മനസ്സിൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നവര്, കുടുംബ ബന്ധങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നവര്, കർത്താവെ വിവിധ തരത്തിലുള്ള വേദനകളിലൂടെ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരെ തിരുവുമ്പാകെ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വലിയ നോയമ്പിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണല്ലോ. ഞങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. അനുദിനം അനുതാപമുള്ളവരായി ഞങ്ങളെ ആക്കി തീർക്കണമേ. പരിശുദ്ധ നോയമ്പെ സമാധാനത്തോടെ വരിക എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അതിനെ സ്വീകരിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളോടൊപ്പം ഇരിക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്ക് ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കുമെന്നേക്കും സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ. ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മുടെ കൂടി വരവ് ആത്മീയമായ ഒരു കൂടിച്ചേരലാണ്. ഏതെങ്കിലും ഒരു സിലബസിനെ അടിസ്ഥാനമാക്കി കുറച്ച് കാര്യങ്ങൾ പഠിക്കുക എന്നതിനേക്കാൾ ഉപരി നമ്മൾ ചേർന്ന് വരുമ്പോൾ നമ്മൾ പരസ്പരം നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസരമായിട്ടാണ് നമ്മുടെ ഓരോ ക്ലാസ്സുകളും മുൻപിലേക്ക് പോകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് വളരെ പ്രയാസത്തിലോ ദുഃഖത്തിലോ രോഗത്തിന്റെ പ്രയാസത്തിലോ നമ്പരത്തിലോ വേർപാടിന്റെ നമ്പരത്തിലോ ഒക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ നമ്മുടെ എന്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ധാരാളം വേർപാടിന്റെ നാളെ കഴിഞ്ഞൊരു സ്വസംസ്കാരം നടത്താനായിട്ട് പോകുന്നു. അത് 41 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അത്രയും പ്രായമുള്ള ഒരു സഹോദരന്റേതാണ്. പിതാവ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ദൈനംദിനമായ ശുശ്രൂഷകളിലൂടെ കടന്നു പോകുമ്പോ വിവിധ രോഗങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരെയൊക്കെ ദൈനംദിനം കാണുകയും അങ്ങനെയുള്ള ശുശ്രൂഷയും കൂടെ ആയതുകൊണ്ട് ദൈവജനം പറയാൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പ്രാർത്ഥനയിൽ അവരെയൊക്കെ ഓർക്കാനുള്ള ഒരു താല്പര്യമാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഒരു തുടക്കത്തിൽ എല്ലാവരെയൊക്കെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ വചന ശുശ്രൂഷയിൽ പഠിത്തത്തിന് വേണ്ടി പരീക്ഷ മുൻനിർത്തി 99 100 മാർക്ക് മേടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി കയറുന്നവർ കാണും. അത് നല്ലതാ, കുഴപ്പമില്ല, അത് ദൈവം തന്നിട്ടുള്ള ഒരു ടാലന്റ് ആണല്ലോ. എന്നാൽ അല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി, വചനം കേൾക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വചനം അവര് സിലബസിനെ അടിസ്ഥാനമാക്കി പഠിക്കുന്നതാണെങ്കിലും ഞങ്ങൾക്ക് ആവശ്യമായ ഒരു വചനം ചിലപ്പോൾ കാണുമെന്ന പ്രതീക്ഷയിൽ കയറുന്നവരും ഒക്കെ ഉണ്ടാവാം ഇതിനകത്ത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു ഹോളിസ്റ്റിക് ഒരു രീതിയിലാണ് ഓരോ ക്ലാസ്സുകളും. അങ്ങനെ കാണാനായിട്ട് സാധിക്കും, പ്രത്യേകിച്ച് വൈദിക ശുശ്രൂഷയുടെ എണ്ണത്തിൽ. അതുകൊണ്ട് നൊമ്പരപ്പെടുന്ന മനസ്സുകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ധാരാളം പേര് വളരെ പ്രയാസത്തിലും രോഗത്തിന്റെ ആധിക്യത്തിലും വേർപാടിന്റെ നൊമ്പരത്തിലും ഉത്തരം കിട്ടാനാവാത്ത ചോദ്യങ്ങളുടെ മുമ്പിൽ പകച്ചും വളരെ പ്രതീക്ഷയോടെ അമേരിക്ക വന്നിട്ട് ഇവിടെ കാലം ഉറപ്പിച്ചു നിൽക്കുമെന്ന് അറിയാൻ മേലാതെ പതറിപ്പോകുന്ന പ്രിയപ്പെട്ടവരും ഒക്കെ നമ്മുടെ ദൈനംദിനമായ ജീവിതത്തിലുണ്ടല്ലോ. പിന്നെ നമ്മളൊരു സേഫ് സോണിലായി കഴിയുമ്പോഴാണ് നമ്മൾ ഈ കൂടുതൽ ഒത്തിരി എന്തുവാ ഈ മത്സരം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു കൂടുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഈ 8 വർഷങ്ങളിലും പറയാൻ ശ്രമിച്ചിട്ടുള്ള കാര്യം അതാ, മത്സരമല്ല പ്രധാനം. മത്സരമല്ല, മത്സരിക്കുക നമുക്ക് ആരോടും മത്സരിക്കാനായിട്ടില്ല. നമ്മളൊന്നും മത്സരിച്ചാൽ നമ്മളങ്ങ് എത്തത്തില്ല. നമുക്ക് ദൈവം തന്നിട്ടുള്ള താലന്റുകൾ ദൈവത്തിന് സമർപ്പിക്കുക, മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുക, ദുഃഖത്തിലും വേർപാടിലും ഇരിക്കുന്നവരെയൊക്കെ ദൈവത്തിന് സമർപ്പിക്കുക, അതൊക്കെയാകണം പ്രധാനം. അതൊക്കെ ചെയ്തു കഴിയുമ്പം വചനം പഠിക്കാനുള്ള ദൈവ ശക്തിയും അതെല്ലാം ദൈവം തന്നോളും. അതനുസരിച്ച് പരീക്ഷയിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റീജിയണൽ മീറ്റിംഗും ഒക്കെ കൂടുന്ന സമയങ്ങളിൽ പലപ്പോഴും ഈ എനിക്ക് തോന്നുന്നു ഈ മത്സരത്തിന്റെ ഒരു കാഠിന്യം വല്ലാതെ അങ്ങ് അധികമായി പോകുന്നു എന്നൊരു ചിന്തയുണ്ട്. അത് എന്നെ വല്ലാതെ ഗ്രസിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ വലിയ മത്സരങ്ങൾ നടത്തി പിന്നെ തലനാരിഴ കീറി ഇതിന്റെ റൂൾസും റെഗുലേഷൻസും അതെല്ലാം വേണം. അത് മാനുഷികമാണ്. മറ്റൊരു തലത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കത് ആവശ്യമാണ്, ഡിഫൈൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ പോലും എന്റെ കേൾവിക്കാരോട് എല്ലാ ദൈവാലയങ്ങളിൽ നിന്നൊക്കെ ഉണ്ടല്ലോ, കേൾക്കുന്നവരുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഈ മത്സരം എന്നുള്ളതല്ല ഇതിനകത്തെ കാര്യം. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പഠിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ടാലന്റ് കോമ്പറ്റീഷൻ ആണെങ്കിലും ക്വിസ് കോമ്പറ്റീഷൻ ആണെങ്കിലും ഈ ദിവസവും പഠിക്കുന്നത് ചരിത്രം പഠിക്കുന്നതും എല്ലാം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാ. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ എന്നെ എന്റെ സാൽവേഷന് യേശു ക്രിസ്തു കാൽവരിയിൽ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന രക്ഷയുടെ അനുഭവം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ഇതൊരു കൗദാശിക കർമ്മമായിട്ട് കാണണം. കൗദാശിക കർമ്മമായിട്ട് കാണുമ്പോൾ നമുക്ക് ഇതിനോടുള്ള അല്ലെങ്കിൽ പാട്ടുപാടാൻ തന്ന കഴിവിനോടുള്ള അല്ലെങ്കിൽ മറ്റൊരാൾ പാടുന്നത് കേൾക്കുമ്പോൾ അതിനോടുള്ള നമ്മുടെ അപ്രോച്ച് പാടെ മാറും. അപ്പോൾ എനിക്ക് ഞാൻ പാട്ടുപാടി എനിക്ക് പിന്നെ സമ്മാനമൊന്നും കിട്ടിയില്ല, മറ്റുള്ള പാടി അവർക്ക് കിട്ടി. 2 വർഷം ഞാൻ ശ്രമിച്ചു, 3ാം വർഷം ഞാൻ ബഹളം വെച്ചേക്കാം. അപ്പൊ ഈ ചിന്താഗതിയൊക്കെ മാറും. അത് കുറച്ചുകൂടെ ആത്മീയമായിട്ട് ഉയരുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആത്മീയതയിൽ ഭൗതികത വല്ലാതെ കയറി അത് ആത്മീയതയെ തളർത്തിക്കളയരുത്. അത് ഞാൻ വീണ്ടും നിങ്ങളോട് അപേക്ഷിക്കുക, റിക്വസ്റ്റ് ചെയ്ത്. അപ്പൊ എന്നെ കേൾക്കുന്നവര് ദയവ് ചെയ്ത് ഒരു ഇടവകളിലും ഒരു യൂണിറ്റുകളിലും ഒരു റീജിയണൽ ലെവലിലും ഒന്നും നമ്മൾ അങ്ങനെ പോകാനായിട്ടേ അല്ല നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പക്ഷെ ഇവിടെ ക്രമീകരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ആരാധന സംഗീതം ആരാധന പഠിക്കുക, ദിവസവും പഠിക്കുക, ചരിത്രം പഠിക്കുക, ദിവസവും ഉത്ഭവിച്ചു വന്ന കാര്യങ്ങൾ പഠിക്കുക, വിശ്വാസപരമായ കാര്യങ്ങൾ പഠിക്കുക, ഇതെല്ലാം നമ്മുടെ ആത്മീയ ഉന്നതിക്ക് വേണ്ടിയാ, മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാനും ഒക്കെ വേണ്ടിയാ. അതൊരു മറ്റൊരു തരത്തിലേക്ക് ഒന്നും പോകരുതെന്ന് അതിനെ തന്നെ വീണ്ടും ഓർപ്പിക്കുന്നു. ഞാൻ എല്ലാവരും നല്ല രീതിയിലാണ് ഇതിനെ സമീപിക്കുന്നതെന്ന് അറിയാം. എന്നാൽ അറിയാതെ നമ്മളിൽ ഈ മത്സരബുദ്ധി വല്ലാതെ കയറി വരുന്നെങ്കിൽ ദയവ് ചെയ്ത് അത് അത് ഒഴിവാക്കണം എന്ന് കരുതി പരീക്ഷ എഴുതാതിരിക്കരുത്. ഞാൻ പറയുന്ന നല്ല സെൻസ് നിങ്ങൾ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. ദൈവം അത് മനസ്സിലാക്കണം. ആ രീതിയിൽ മാത്രമേ ഈ ഓരോ കാര്യങ്ങളെയും കാണാമെന്ന് ഉറപ്പിക്കുന്നു. ഞാൻ പറയുന്നത് മത്സരങ്ങളും ഒന്നാം സ്ഥാനവും നമ്മളെ എങ്ങും കൊണ്ടെത്തിക്കത്തില്ല. കിട മത്സരങ്ങൾ, കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ഒന്നും നമ്മളെ എവിടെയും കൊണ്ടെത്തിക്കത്തില്ല. ആത്മീയമായിട്ട് വളരുക, മറ്റുള്ളവർക്ക് ടു ഗിവ് വേ ഈസ് ദ സിഗ്നിഫിക്കന്റ് വേ എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ വഴി മാറുക, വഴിയൊരുക്കി കൊടുക്കുക എന്ന് കരുതി നമ്മുടെ താലന്തുകൾ കുഴിച്ചു മൂടി വെക്കാനും നമുക്ക് അർഹതയില്ല. നമുക്കൊന്ന് ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി സമ്പാദിക്കാനെങ്കിലും നോക്കണം. രണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടുകൂടെ, അഞ്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അഞ്ചുകൂടെ, എന്നാൽ കുഴിച്ചു മൂടിയിട്ടേക്കാവെന്ന് പറയാനും പറ്റുകയില്ല എന്ന് കരുതി മറ്റുള്ളവരുടെ കൊങ്ങയ്ക്ക് പിടിക്കാനും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഓരോ കാര്യങ്ങളെയും കാണണം, വളരെ പോസിറ്റീവായിട്ട് കാണണം എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഓർപ്പിക്കുന്നു. നാളിതുവരെയും നടത്തിയതെയും കൂടുതൽ നമ്മളെ നടത്തട്ടെ. ഈ വീണ്ടും എന്നെ കേൾക്കുന്നവരിൽ രോഗികളായോ പ്രയാസം അനുഭവിക്കുന്നവരായോ ഹൃദയം തകർന്നവരായോ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മുറിവ് കെട്ടട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വേർപാടിന്റെ നമ്പരത്തിലിരിക്കുന്ന ഭവനത്തെയും പല രോഗാവസ്ഥയിലൂടെയൊക്കെ കടന്നുപോകുന്നവരെയൊക്കെ കണ്ടിട്ട് വന്ന് ഈ ശുശ്രൂഷയിലേക്ക് പെട്ടെന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ ഒരു വൈകാരികമായി ഉണ്ടായ ഒരു കാര്യം കൂടി ഞാൻ പങ്കുവെച്ചു എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും നമുക്ക് പരസ്പരം പ്രാർത്ഥനയാണ് ആവശ്യം. നമ്മളൊരു ദൈവത്തിന്റെ കുഞ്ഞാടുകളായിട്ട് വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, വിശ്വാസത്തിൽ വളരാം, ആത്മീയ വളർച്ച നമുക്കുണ്ടാകട്ടെ, അതിന് ദൈവം കൂടുതൽ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ സഭയും തിരുവെഴുത്തുകളും, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എഴുതപ്പെട്ട കിട്ടിയിരിക്കുന്ന വചനത്തെ പറ്റിയാണ് ഇപ്പൊ പഠിക്കുന്നത്. ഓറൽ ട്രഡീഷനും ഉണ്ട്, റിട്ടൺ ട്രഡീഷനും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ റിട്ടൺ ട്രഡീഷൻ ആണ് എഴുതപ്പെട്ട വചനം. വചനം എന്ന് കേൾക്കുമ്പോൾ എഴുതപ്പെട്ടത് മാത്രമല്ല, ഒരു ഒരു നമ്മുടെ ട്രഡീഷന്റെ ഒരു ഭാഗം, ഒരു പാർട്ട് മാത്രമാണ്. അത് ഇൻകാർണേറ്റഡ് വേർഡ് ഉണ്ട്, മനുഷ്യാവതാരം ചെയ്ത വചനം. അത് അപ്പമായി അവതരണം ചെയ്ത് വിശുദ്ധ കുർബാനയായി നമുക്കുണ്ട്. അതും വചനമാണ്, ലോഗോസ് എന്ന നിത്യവചനം. അപ്പൊ വചനം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ആണെന്ന് ഓർത്തോണം. വേദപുസ്തകം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ എഴുതപ്പെട്ട വചനം എന്നുള്ളത് നമുക്ക് കാണാം. ആ എഴുതപ്പെട്ട വചനം എങ്ങനെയാണ് വളർച്ച പ്രാപിച്ചതെന്നാണ് ഇപ്പോ നമ്മൾ ആദ്യത്തെ ആ സെഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ദൈവത്തിന്റെ വചനം, അതിന്റെ ഒത്തിരി വിശദീകരണങ്ങൾ കണ്ടു. എല്ലാത്തിന്റെ ആരംഭം, തിരുവചനത്തിന്റെ ആരംഭം നമ്മൾ കണ്ടു. ബൈബിൾ എന്നത് മാറ്റമില്ലാത്ത തിരുവചനമാണെന്ന് വേദപുസ്തകത്തിൽ തന്നെ ധാരാളം ഉദാഹരണങ്ങൾ കണ്ടു. തിരുവചനം ദൈവശ്വാസീയവും ദൈവ നിവേശിതവുമാണെന്ന്, ഓൾ സ്ക്രിപ്ചേഴ്സ് ആർ ഗോഡ് ബ്രഫ് എന്നുള്ളൊരു വിശദീകരണം നമ്മൾ കണ്ടു. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കാണാനായിട്ട് ശ്രമിച്ച തിരുവചനത്തിന്റെ കാനൂനിക വിഭാഗങ്ങൾ എന്നുള്ളതാണ്. അത് ചിലർക്കെങ്കിലും അല്പം ബോറിംഗ് ആയിട്ട്, ചിലർക്കല്ല, കൂടുതൽ പേർക്കും ബോറിംഗ് ആയിട്ടൊക്കെ തോന്നി എന്ന് എനിക്കറിയാം. പക്ഷെ അത് നമുക്ക് പരാമർശിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതായത് ഈ പഴയ നിയമം ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് എഴുതപ്പെട്ടതാണ്. അത് ഡെവലപ്പ് ചെയ്തു വന്ന രീതി, അതിന്റെ കാലഗണന വെച്ച് കൃത്യമായിട്ട് നിർണയിക്കുക അസാധ്യമാണെങ്കിൽ പോലും പഴയ നിയമത്തിൽ ഏകദേശം 70 പുസ്തകങ്ങളുണ്ടെന്നും അത് ഓരോന്നും എഴുതപ്പെട്ട കാലഘട്ടവും അംഗീകരിക്കുന്ന ആൾക്കാരെ ഒക്കെ ഒന്ന് പറയാനായിട്ടാണ് ധൃതി പിടിച്ച് കഴിഞ്ഞ ആഴ്ച ശ്രമിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എഴുതപ്പെട്ടത് കളിമൺ ഫലകങ്ങളില്, പിന്നെ പാപ്പറസ് ചെറിയുടെ ചുരുളുകളില്, പിന്നെ തോൽ ചുരുളുകളില്, അങ്ങനെ എഴുതപ്പെട്ട നമ്മുടെ ഖുംറാൻ ചുരുളുകളൊക്കെ നമുക്ക് 1947 ലഭിച്ച കാര്യം വരെയൊക്കെ ഉള്ളത് പറയാനായിട്ടാണ് ശ്രമിച്ചത്. അത് എത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാൽ പോലും കുറച്ചെങ്കിലും മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് തിരുവചനത്തിന്റെ ഭാഷാന്തരം ആണ്. ഞാനത് നേരത്തെ പറഞ്ഞു, പഴയ നിയമം എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ടത്. അതിന്റെ ആദ്യത്തെ ഒരു സെഷൻ നമ്മൾ കണ്ടു. താനാക്ക് എന്നുള്ള വാക്ക് നമ്മൾ പരിചയപ്പെട്ടു. തോറ, നബി, കെത്തുബീൻ, നിയമം, പ്രവാചകന്മാർ, എഴുത്തുകൾ എന്നിവയുടെ കുറച്ച് വിശദീകരണമൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊന്ന് കണ്ടു. ഇനി അത് പ്രധാനപ്പെട്ട ട്രാൻസ്ലേഷൻ ഏതൊക്കെയാണ് എന്നുള്ളതിലേക്ക് നമ്മൾ പോവുകയാണ്. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്, ഇതെല്ലാം പരീക്ഷ മുൻനിർത്തിയല്ല, ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നീട് അല്ലെങ്കിൽ ഈ ഓഡിയോ ഒക്കെ ഒന്ന് കേൾക്കുമ്പം കുറച്ചുകൂടെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഒരു റെഫറൻസ് എന്നുള്ള രീതിയിൽ ഈ ഓഡിയോ ഒക്കെ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴേലും പ്രയോജനപ്പെടുമെങ്കിലും എന്നൊക്കെയുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഇത് പരാമർശിക്കാതിരിക്കാൻ പറ്റത്തില്ല, നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നെങ്കിൽ നല്ല കാര്യം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പക്ഷേ പരീക്ഷയ്ക്ക് ഇന്ന് പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ചോദ്യം ഉണ്ടാവും എന്നുള്ളതും കൂടി പ്രത്യേകിച്ചൊന്ന് ഓർപ്പിക്കും. ഈ എബ്രായ ഭാഷയിലാണ് പഴയ നിയമം എഴുതപ്പെട്ടത് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിന്റെ താനാക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു, തോറാ നബീം കെത്തുബീം. അതുകൂടാതെ സെപ്റ്റുജന്റിനെ പറ്റി ഞാൻ ചെറുതായിട്ട് നേരത്തെ ഒന്ന് പരാമർശിച്ചിരുന്നു. BC 3 നൂറ്റാണ്ടിലുണ്ടായ ഗ്രീക്ക് പരിഭാഷ, അത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്, ഇന്ന് വീണ്ടും അത് ഒന്നുകൂടെ പറയുന്നുണ്ട്. ഈ എബ്രായ ഭാഷയിൽ നിന്ന് പിന്നീട് യഹൂദന്മാരെ പല ആൾക്കാർ വന്ന് ഭരിച്ചു. ബാബിലോണിയൻ എക്സിലിക് പീരീഡിലേക്ക് അവർ പോയി. ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി അവരുടെ പ്രവാസഘട്ടത്തിന്റെ ഒരു ഏറ്റവും ഒരു കറുത്ത അധ്യായമാണ് സത്യത്തിൽ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി എന്നുള്ളത്. ആ ബാബിലോണിൽ അവരായിരുന്ന സമയത്ത് അവർ പഠിച്ച ഭാഷ അരാമ്യ ഭാഷ എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. ഈ ഭാഷാന്തരം എങ്ങനെ അത്യാവശ്യമായി വന്നു എന്നുള്ളതാ. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ പിള്ളേര് മലയാളം വായിക്കാനോ എഴുതാനോ അറിയാൻ മേല എന്ന് പറയുന്നത് പോലെ തന്നെ, നമ്മൾ ഇങ്ങോട്ട് പ്രവാസികളായിട്ട് വന്നത് കൊണ്ട് അവർക്ക് സാധിച്ചില്ല എന്ന് പറയുന്നത് പോലെ തന്നെ, യഹൂദന്മാര് പിടിക്കപ്പെട്ട് ബാബിലോണിലേക്ക് പോയപ്പോ അവിടുത്തെ ഭാഷയായ അരാമ്യ ഭാഷ അവർക്ക് പഠിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു അരാമ്യൻ കൾച്ചർ അവർക്ക് ഉണ്ടാവുകയും ഈ എബ്രായ ഭാഷ എന്നുള്ളത് അവരുടെ ഒരു സ്കൂളിങ്ങിനും വർഷിപ്പിനും വേണ്ടി മാത്രമുള്ള കാര്യമായിട്ട് അങ്ങ് മാറി. മുസ്ലിങ്ങളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, അവരുടെ മദ്രസകളിൽ അറബി വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കും. അല്ലെങ്കിൽ നമ്മുടെ ആരാധന നോക്കിയാൽ ഗർഭിക്കൽ ലാംഗ്വേജ് സിറിയക്ക, അതിനകത്ത് നമ്മൾ പരമാവധി സുറിയാനി പറയാനായിട്ട് ശ്രമിക്കുക, അതൊരു ആരാധനാ ഭാഷയാണ് നമ്മുടെ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ എബ്രായ ഭാഷ അവരുടെ ഒരു ആരാധനാ ഭാഷയായിട്ട് നിന്നു. ബാബിലോണിയൻ എക്സിലിക് പീരീഡില് അവര് അറമായ ഭാഷ അങ്ങ് പഠിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അതിലേക്ക് അങ്ങായിപ്പോയി. അങ്ങനെ വന്നതുകൊണ്ട് പിന്നെ അവര് ബാബിലോണിയൻ എക്സൈൽ എന്ന് പറയുന്നത് BC 605-539 605 മുതൽ 539 വരെയുള്ള ബി സി പുറകോട്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാമല്ലോ. 539 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ 539 അവര് അവരെ ലിറ്റ് ചെയ്ത് തിരിച്ചു പോരാനായിട്ട്. അങ്ങനെയാണ് ഇസ്രായേൽ നെഹ്മയുടെ താല്പര്യത്തിൽ വന്ന് യെരുശലേം സെക്കൻഡ് ടെമ്പിൾ, യെരുശലേം ടെമ്പിൾ പണിയുന്ന 537 അതിന്റെ പണി തുടങ്ങി. അപ്പൊ അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നു, അവർ തിരിച്ച് വീണ്ടും അവരുടെ സ്വന്തം ദേശത്തേക്ക് വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അരമായ ഭാഷയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവുകയും ആ ഒരു ഭാഷയിൽ ഇതൊന്ന് തർജ്ജമ ചെയ്യേണ്ടതിന്റെ ആവശ്യം ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ അരമായ ഭാഷയിലേക്കുണ്ടായ വേദപുസ്തകത്തിന്റെ ആദ്യത്തെ തർജ്ജമ അത് തർഗൂം എന്നറിയപ്പെടുന്ന TARGUM തർഗൂം. ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്ന നോട്ടില് അതിന്റെ ഹെഡിങ്ങില് ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ താഴോട്ട് അതിന്റെ ഒത്തിരി വിശദീകരണം ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ അത് പറഞ്ഞു പോവുകയാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കി ഇരുന്നാൽ മതി. അതിനുവേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ തർഗവും അവർക്ക് അത്യാവശ്യമായിട്ട് വന്നു. അരമായ ഭാഷ, അതായത് തർഗൂം എന്ന് പറഞ്ഞാൽ അറമൈക് ട്രാൻസ്ലേഷൻ ഓഫ് ഹീബ്രു ബൈബിൾ, അറമൈക് ട്രാൻസ്ലേഷൻ ഓഫ് ഹീബ്രു ബൈബിൾ, അതാണ് തർഗൂം എന്ന് പറയുന്നത്. അപ്പോ ഇസ്രയേലിയുടെ സംസാര ഭാഷ തന്നെ അറാമിയായി തീർന്നതോടെ ആ ഭാഷയിൽ ഒരു ബൈബിൾ അവർക്ക് ആവശ്യമായിട്ട് വന്നു. അങ്ങനെ മൂലഭാഷയായ എബ്രായയിൽ നിന്ന് അരാമ്യ ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് ബൈബിളിന്റെ ആദ്യത്തെ തർജ്ജിമയായ തർഗൂം ഉണ്ടാകുന്നത്. എന്നാൽ പിന്നീട് അതാ ആദ്യത്തെ കാര്യം ഞാൻ പറയുന്നു. പിന്നീട് ഈ തർഗൂമിന് തന്നെ ഒന്ന് രണ്ട് പുതിയ നവീകരണങ്ങൾ ഉണ്ടായിട്ട് അതിനകത്ത് ഒങ്കലോസ് തർഗൂംസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒങ്കലോസ് എന്ന് പറയുന്ന വ്യക്തി അത് അരാമയിലേക്ക് നടത്തിയ തർജ്ജമയ്ക്ക് അതിന് ബാബിലോൺ തർഗൂംസ് എന്നോ ഒങ്കലോസ് തർഗൂംസ് എന്നോ പറയും. ഇതൊന്നും നിങ്ങൾ പഠിക്കുകയൊന്നും വേണ്ട, ഇത് പരീക്ഷയ്ക്ക് വരത്തില്ല. തർഗൂം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചോദിക്കുമായിരിക്കും, തർഗൂം ചോദിക്കുമായിരിക്കും. പക്ഷെ ഈ ബാബിലോൺ തർഗൂം ഒങ്കലോസ് തർഗൂം എന്ന് ഓർത്തിരിക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് കഴി അതുകൂടാതെ ജോനത്തൻ എന്ന് പറയുന്ന ആള് നടത്തിയ ഈ അറമൈക്ക് ട്രാൻസ്ലേഷനെ പാലസ്തീനിയൻ തർഗൂംസ് അല്ലെങ്കിൽ ജോനത്തൻ തർഗൂംസ് എന്ന് പറയുന്നു. ഇപ്പൊ പ്രധാനമായിട്ടും തർഗൂമിന് രണ്ട് എന്തുവാ ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്. അതിന് ബാബിലോൺ തർഗൂംസ്, ജോനതൻ തർഗൂംസ്. ഇത് പിന്നെ എപ്പോഴും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ തർഗൂം എന്താണെന്ന് ഓർത്തിരുന്നോണം എല്ലാവരും. തർഗൂം ഈസ് അറമൈക് ട്രാൻസ്ലേഷൻ ഓഫ് ഹീബ്രു ബൈബിൾ. അത് ഓർത്തിരിക്കുക. അതിന്റെ കാലഘട്ടം ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിക്ക് ശേഷം. ഇത് കൃത്യമായ ഒരു സമയം പറയുന്നില്ല, പക്ഷെ നമുക്കൊരു ഈ 5th century BC എന്ന് പറയാം. 5th century BC ആ സമയത്താണ് ഇതിന്റെ ട്രാൻസ്ലേഷൻ നടക്കുന്നത്. എന്നാൽ ഇന്ന് തർഗൂം, ഇന്നത്തെ അതിന്റെ പ്രസക്തിയും കൂടെ പറഞ്ഞ് ഭാഗം അവസാനിപ്പിക്കാം. ഇന്ന് യമനൈറ്റ് ജ്യൂസ്, യമനിലുള്ള യഹൂദന്മാർ മാത്രമാണ് ഈ തർഗൂം ലിറ്റർജിക്കലി അവർ ഉപയോഗിക്കുന്നത് എന്നും കൂടി പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുന്നു. അപ്പൊ ആദ്യത്തെ ട്രാൻസ്ലേഷൻ തർഗൂം. രണ്ടാമത്തേത് നമ്മൾ പഠിച്ചതാണ് സെപ്റ്റജന്റ്. സെപ്റ്റജന്റ് എന്ന് പറഞ്ഞാൽ ദ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ഓഫ് ഹീബ്രു ബൈബിൾ. എബ്രായ ഭാഷയുടെ ഗ്രീക്ക് വേർഷനാണ് സെപ്റ്റജന്റ് എന്ന് പറയുന്നത്. സെപ്റ്റജന്റ് എന്ന വാക്കിന് 70 എന്ന അർത്ഥം, 70 എന്ന അർത്ഥം. ആ സെപ്റ്റജന്റ് സൂചിപ്പിക്കുന്നത് LXX ഇങ്ങനെ മൂന്ന് അക്ഷരങ്ങളിലൂടെ എഴുതുകയ. എൽ എന്ന് പറഞ്ഞാൽ 50 റോമൻ അക്കങ്ങളാണ്. എൽ എന്ന് പറയുന്നത് 50 XX എന്ന് പറയുന്നത് 10. അപ്പോ 50, 20, 70 എന്നുള്ള സൂചിപ്പിക്കാനായിട്ട് LXX എന്ന് എഴുതി എവിടെയെങ്കിലും കണ്ടാലത് നോർമലി തർഗൂമിനെ ക്ഷമിക്കണം സെപ്റ്റജന്റിനെ സൂചിപ്പിക്കാനായിട്ടാണ്. സെപ്റ്റജന്റാണ് 70 എന്ന് പറയുന്നത്. അപ്പോ സെപ്റ്റജന്റ് എന്നുള്ള വാക്കിന് 70 എന്നാണ് അർത്ഥം. ഈ അറമൈക്ക് ഭാഷ എബ്രായർക്കിടയിൽ വന്നതുപോലെ തന്നെ പിന്നീട് അവർക്കുണ്ടായ ഒരു മാറ്റമാ ഗ്രീക്ക് എംപയർ ഇവരെ അടിമകളായിട്ട് വയ്ക്കുകയും അല്ലെങ്കിൽ അവരുടെ മേൽ ആധിപത്യം പുലർത്തുകയും അങ്ങനെ ഹെലനൈസേഷൻ ഉണ്ടാവുകയും ഡിയോക്ലെസ് എപ്പിഫാനസിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഗ്രീക്ക് വൽക്കരണം നടക്കുകയും ചെയ്തു. അപ്പൊ ആദ്യം എബ്രായ ഭാഷ അവർക്ക് നഷ്ടപ്പെട്ടു അരമായായി ബാബിലോണിയൻ പീരീഡിൽ. പിന്നീട് ഗ്രീക്ക് വൽക്കരണം നടന്നു, ഹെലനൈസേഷൻ നടന്നു. അപ്പോൾ അവരുടെ വ്യാപാര ഭാഷ എന്നുള്ളത് ഗ്രീക്ക് ആയിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ വന്നപ്പം യഹൂദന്മാരുടെയും പണ്ഡിത സമൂഹത്തിന്റെയും ഒക്കെ അംഗീകൃത ഭാഷയായിട്ട് ഗ്രീക്ക് മാറി. ഇന്ന് നമുക്കറിയാമല്ലോ, നമ്മൾ ഒരു പ്രസംഗം പറയുമ്പം പോലും നമ്മൾ പോലും പറയുന്ന കഥകൾ എവിടെ നിന്നെടുത്താ പറയുന്നത്? ഗ്രീക്ക് മിത്തോളജിയിൽ നിന്നാ പറയുന്നത്. അപ്പൊ എന്നെ കേൾക്കുന്നവര് ഒരുവിധം കാര്യങ്ങൾ ഗ്രാഹ്യമുള്ളവരായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം, ഒത്തിരി വിശദീകരണത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ഗ്രീക്ക് അവരുടെ ഒരു പ്രഥമ സ്ഥാനത്തിലേക്ക്, ഭാഷയുടെ പ്രഥമ സ്ഥാനത്തിലെ ഭാഷ, സാഹിത്യം, എഴുത്ത്, സകലത്തിന്റെയും പ്രഥമ സ്ഥാനത്തിലേക്ക് വന്നു. അത് ലോകത്ത് എമ്പാടുമുണ്ടായ മാറ്റമാ. പക്ഷെ ഈ യഹൂദന്മാരെ അത് വല്ലാതെ ബാധിക്കുകയും ചെയ്തു. കാരണം അന്ന് അവരായിരുന്നു പ്രധാനമായും ഇവരുടെ അടിമകളായിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ കാലഘട്ടങ്ങൾ അങ്ങ് പോവുക, ഇത് 100 വർഷങ്ങൾ അങ്ങ് മാറുകയാണല്ലോ. അങ്ങനെ വരുമ്പോ അത് അടുത്ത തലമുറകൾ, ഇത് ഇപ്പൊ ഇരുന്ന് കേൾക്കുമ്പോ നമുക്ക് ഒറ്റ വാക്കി ഉത്തരം എഴുതാനുള്ള രീതിയിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഇത് 100 വർഷങ്ങളിൽ ഉണ്ടായ മാറ്റമാണ്. അപ്പൊ ഇവർക്ക് എബ്രായ ഭാഷയെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ എബ്രായ ഭാഷ വശമില്ലാത്തവരും റോമാ സാമ്രാജ്യത്തിന്റെ പല ഭാഗങ്ങളില് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ ചിതറിപ്പാർത്തവര്, അങ്ങനെയുള്ള യഹൂദന്മാര്, അവരെല്ലാവരും ഗ്രീക്കാണ് അവരുടെ സംസാര ഭാഷ, എഴുത്തു ഭാഷയൊക്കെ. അവർക്കൊരു ട്രാൻസ്ലേഷനിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്, വീണ്ടും ആവർത്തിക്കുന്നു. BC 280 ഏകദേശം ഇൻ ബിറ്റ്വീൻ BC 285 through 246. ഇതിനോടിടയ്ക്ക് ടോളമി സെക്കൻഡ് അല്ലെങ്കിൽ ടോളമി ഫിലദെൽഫസ് അദ്ദേഹം ആണ് ഗ്രീക്ക് ചക്രവർത്തിയായിട്ടിരുന്ന കാലഘട്ടത്തിൽ. ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലെ ധാരാളം പേര് യഹൂദന്മാർ കുടിയേറി പാർത്തു ഈജിപ്തിലേക്ക്. നമുക്കറിയാം ജോസഫ് തന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ടുകൂടി പോകുന്ന മിസ്രൈമിലേക്കാണ്, ഈജിപ്തിലേക്കാണ്. അവിടെ ഒരു അഭയ പട്ടണമായിരുന്നു ഈജിപ്ത് എപ്പോഴും, ഇപ്പോഴും അങ്ങനെ തന്നെ. അവർ തമ്മിൽ അടിയും ബഹളമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ രാഷ്ട്രീയം ചരിത്രം ചിന്തിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്കറിയാം ഈജിപ്ത് പലപ്പോഴും അവർക്കൊരു യഹൂദന്മാർക്ക് ഇസ്രായേലുകാർക്ക് എതിരാളികളായിട്ട് നിൽക്കുന്നതെങ്കിലും ഇപ്പോഴും അവര് അഭയം കൊടുക്കേണ്ട സാഹചര്യത്തിൽ കൊടുക്കും. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇവരെ മിസ്രൈം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഒരു പ്രധാനപ്പെട്ട സങ്കേത പട്ടണമായിട്ടൊന്ന് മാറി. അങ്ങനെ മാറി അവിടെ അലക്സാണ്ട്രിയയില് ധാരാളം പേര് കുടിയേറി പാർത്തിരുന്നു. യേശുക്രിസ്തുവിന് മുമ്പുള്ള കാല കാര്യമായി പറയുന്നത് കേട്ടോ, BC 285-246 കാല കാര്യമായി പറയുന്നത്. അങ്ങനെ ടോളമി രണ്ടാമന്റെ താല്പര്യപ്രകാരം അതിന്റെ കൂട്ടത്തിൽ ടോളമി അവിടെ ഒരു ലൈബ്രറി, ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ആയിരിക്കണം അത് എന്ന് പറഞ്ഞ് ഒരു ലൈബ്രറി ഉണ്ടാക്കുക. ഏതൻസ്, ഗ്രീക്കിന്റെ തലസ്ഥാനം ഏതൻസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടുന്ന് ഈ സാംസ്കാരിക തലസ്ഥാനം എന്നുള്ളത്, ഗ്രീക്കിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നുള്ളത് ഈ അലക്സാണ്ട്രിയയിലേക്ക് മാറ്റാൻ ടോളമി ആഗ്രഹിക്കുകയും അങ്ങനെ ടോളമി അവിടെ ഒരു വലിയ ലൈബ്രറി പണിയുകയും ചെയ്തു. ലൈബ്രറി പ്രശസ്തമാണ്. ആ ലൈബ്രറിയില് ഈ എബ്രായ ഭാഷയിലുള്ള ബൈബിളിന്റെ ഒരു ഗ്രീക്ക് വിവർത്തനം വേണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അങ്ങനെ യഹൂദന്മാർക്ക് അവരെ ഈ പകർത്തി എഴുതുന്ന ആൾക്കാര്, ശാസ്ത്രിമാര്, സ്ക്രൈബ്സ് എന്നുള്ളത് നിങ്ങൾക്കറിയാം, പരീശന്മാരും സാധൂക്കരും ശാസ്ത്രിമാരും എസീനിയരും ഹെരോദ്യരും എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ വിവിധ ക്ലാസിഫിക്കേഷൻ ആണല്ലോ യഹൂദന്മാരുടെ. അതിനകത്ത് ഈ ശാസ്ത്രിമാര് വേദപുസ്തകം പകർത്തി എഴുതുന്ന ആൾക്കാർ, അവരിങ്ങനെ കുത്തിയിരുന്നത് നോക്കി അത് തന്നെ അവർക്ക് ഉപസിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. അവരോരോ പ്രാവശ്യം എഴുതും, ഓരോ പ്രാവശ്യം പേന വൃത്തിയാക്കും. ദൈവം എന്നെഴുതുന്നതിന് മുമ്പ് അവർ പേന എല്ലാം വൃത്തിയാക്കി എന്നിട്ട് മാത്രമേ വളരെ പ്രാർത്ഥനയോടുകൂടി ആ ദൈവം എന്നുള്ള വാക്ക്, യാഹുവേ, ഞാനത് പറഞ്ഞു, യാഹുവേ എന്നുള്ള വാക്ക് YHWH എന്ന് മാത്രമേ അവർ എഴുതുകയുള്ളൂ, പൂർണ്ണമായിട്ട് പോലും എഴുതുകയില്ല. അപ്പൊ അങ്ങനെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് സ്ക്രൈബ്സ്. അങ്ങനെയുള്ള 72 പേരെ, 72 ആണെന്ന് പറയുന്നു, പക്ഷെ അവരെ പൊതുവിൽ അറിയപ്പെടുന്നത് 70 എന്ന 70 എന്ന. ആ 70 പേര് അല്ലെ 72 പേര്, 72 ആകാനാണ് സാധ്യത കൂടുതൽ കാരണം 12 ഗോത്രങ്ങളിൽ നിന്ന് 6 പേരെ വീതം. അങ്ങനെ 72 പേരെ ഇതിന്റെ ഗ്രീക്ക് തർജിമ നടത്താനായിട്ട് അവരെ ഏൽപ്പിച്ചു. അവര് പ്രത്യേകിച്ച് ഈജിപ്തിലെ അലക്സാണ്ട്രിയയ്ക്ക് സമീപമുള്ള ഫാറോസ് തുറമുഖത്തിന്റെ ചുറ്റുപാടും അവിടെയാണ് ഈ തർജിമ നടന്നതെന്നാണ് അനുമാനിക്കുന്നത്. അപ്പോ ഈ 70 പേരെ പല പല ഇടങ്ങളിൽ ഇരുത്തി ഇതിന്റെ ട്രാൻസ്ലേഷൻ നടത്തി. വെവ്വേറെ അവർ നടത്തിയ പരിഭാഷകളാണ് 70 പരിഭാഷകൾ അല്ലെ 72 പരിഭാഷകൾ. ആ 72 പരിഭാഷകളും ഒത്തുനോക്കിയപ്പോഴ് അതെല്ലാം ഒരുപോലെ തന്നെയായിരുന്നു എന്നുള്ളത് ഇന്നും അത്ഭുതകരമായിട്ട് ചരിത്രത്തിന്റെ ഏളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. അവരെല്ലാവരും ട്രാൻസ്ലേറ്റ് ചെയ്തത് വലിയ തിരുത്തലുകളോ അല്ലെങ്കിൽ യോജിപ്പില്ലായ്മയോ ഇല്ലാതെ യോജിപ്പോടുകൂടി ഐക്യത്തോടുകൂടി ഒരേപോലെയുള്ള പരിഭാഷയാണ് അവർ ചെയ്തതെന്നുള്ളത് ഇന്നും ചരിത്രത്തിൽ വളരെ അത്ഭുതകരമായിട്ട് നിൽക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അവിടെ പ്രവർത്തിച്ചതെന്ന് കാണുന്നു. യേശുക്രിസ്തുവിന് മുമ്പുള്ള കാര്യം പറയുന്നത് അങ്ങനെ ഗ്രീക്കിലേക്കുള്ള ആദ്യത്തെ പരിഭാഷ അതാണ് സെപ്റ്റുജന്റ് എന്ന് പറയുന്നത്. അപ്പൊ പിന്നീടും ഗ്രീക്കിലേക്ക് ധാരാളം പരിഭാഷകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ സെപ്റ്റുജന്റിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി നിങ്ങളുടെ അറിവിലേക്ക്, ഇനിയും പരീക്ഷയ്ക്ക് വരുന്ന കാര്യമല്ല, ഇത്തരം പറഞ്ഞ കാര്യത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാം. ഇനിയും പറയുന്ന കാര്യം ഈ ഗ്രീക്ക് പരിഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ഞാൻ പറയുന്ന കാര്യം പരീക്ഷയ്ക്ക് വരത്തില്ല, അതോർത്ത് വ്യാകുലപ്പെടണ്ട. പിന്നീട് പല പരിഭാഷകളും ഗ്രീക്കിൽ ഉണ്ടായിട്ടുണ്ട്. എ ഡി എ ഡി ബി സി ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ നിങ്ങി പോകുന്നു എ ഡിയിലേക്ക് വന്നു. 311 അന്ത്യോക്യയിലെ സാമസോട്ടക്കാരനായ ലൂസിയ സെപ്റ്റജന്റിന്റെ പരിഷ്കരിച്ച പതിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1404 1404 അക്വില എന്ന ഗ്രീക്ക് പണ്ഡിതൻ, 1804 തയോഡോഷ്യൻ എന്ന ഗ്രീക്കുകാരന്, പിന്നെ സിമ്മാക്കസ് ഒക്കെ ബൈബിളിലെ ഗ്രീക്ക് വിവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. മറ്റ് പല വിദേശ തർജ്ജമകളും ഒക്കെ ഈ സെപ്റ്റജന്റിനെ, പിന്നീട് ഈ സെപ്റ്റജന്റിനെ ആധാരമാക്കിയിട്ടാണ്. അത് വലിയൊരു എല്ലാവർക്കും അറിയാവുന്ന ഭാഷയായതുകൊണ്ട് ഒരു വലിയൊരു സ്വീകരണമാണ് സെപ്റ്റജന്റിന് കിട്ടിയത്. ഗ്രീക്ക് ഭാഷയായതുകൊണ്ട് എല്ലാവർക്കും വലിയ സ്വീകരണമാണ് കിട്ടിയത്. യേശുക്രിസ്തുവിന് മുമ്പാന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, വേദപുസ്തകം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന് മുമ്പുള്ളത് പഴയ നിയമമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ അത് വീണ്ടും വീണ്ടും പരാമർശിച്ചു പോകാത്തത്. യേശുക്രിസ്തുവിന് മുമ്പ് പഴയ നിയമേ ഉള്ളൂ. അപ്പൊ സെപ്റ്റജന്റ് പഴയ നിയമത്തിന്റെ എബ്രായ ബൈബിളിന്റെ ഗ്രീക്ക് പരിഭാഷയാണ് എന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ അങ്ങനെ ഗ്രീക്ക് പരിഭാഷ ഉണ്ടായി, അതാണ് സെപ്റ്റജന്റ്. പിന്നീട് ഉള്ള ഒരു പരിഭാഷ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിന് ശേഷമുള്ള പരിഭാഷയാണ്. അത് സുറിയാനി തർജീമയാണ്. അത് നമ്മളെ ഓർത്തഡോക്സ് ആരാധനയിൽ നമ്മുടെ സുറിയ ലിറ്റർജിയാണ് നമുക്കുള്ളത്. നമ്മുടെ ആരാധനാ ഭാഷ സുറിയാനിയാണ്. അപ്പൊ സുറിയാനി പരിഭാഷയ്ക്ക് ഷീത്തോ എന്ന് പറയുന്നത്, ദ സിറിയ ട്രാൻസ്ലേഷൻ ഓഫ് ബൈബിൾ ഈസ് നോൺ ആസ് ഷീത്തോ. ഷീത്തോ ഷീത്ത എന്ന് പറയും, ഷീത്തോ എന്ന് പറയും, ഷീത്ത പെഷീത്ത എന്നൊക്കെ പറഞ്ഞാലും ഇത് തന്നെയാണ്. അപ്പൊ ഈ പെഷീത്ത ബൈബിൾ ഗ്രീക്കിന് പ്രചാരം ലഭിച്ച അതേ കാലഘട്ടത്തിന് ശേഷം, ആ കാലഘട്ടത്തില് അതിന് പുറകെ തന്നെ സുറിയാനി ഭാഷ സംസാരിച്ചിരുന്ന യഹൂദന്മാരും സിറിയക്കാരായ യഹൂദ ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് അന്നു മുതലേ ആഗ്രഹം തോന്നുകയും പിന്നീട് ഒരു 2nd century AD യേശുക്രിസ്തുവിനും ശേഷം 2nd ശതകത്തില് ഈ സുറിയാനി പരിഭാഷ നടന്നതായിട്ട് രേഖകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ പരിഭാഷ പഴയ സുറിയാനി പരിഭാഷ, ഓൾഡ് സിറിയ ട്രാൻസ്ലേഷൻ ആണ് അറിയപ്പെടുന്നത്. എന്നാൽ 4th century യിലേക്ക് വന്നപ്പോൾ മെച്ചപ്പെട്ട സുറിയാനി ഭാഷയിൽ, ഓരോ ഭാഷയ്ക്കും മാറ്റങ്ങൾ ഉണ്ടാകുമല്ലോ. നമ്മുടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന മലയാള ഭാഷയാണല്ലോ ഇപ്പം, എഴുത്തും അതിന്റെ ലിപികളും അതിന്റെ ശൈലികളും വരെ മാറിയല്ലോ. അങ്ങനെ പഴയ ഒരു ശൈലിയാ നമ്മൾ ചൊല്ലുന്ന, എന്നും ചൊല്ലും, ചൊല്ലുന്നവര് ചൊല്ലും, ചൊല്ലാത്തവര് ചൊല്ലത്തില്ല, ചൊല്ലുന്നവര് ചൊല്ലുന്ന ഒരു പഴയ മലയാളമാണ് പട്ടായങ്ങപ്പെട്ട ദൈവം വരാനെ ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടാണ്. തിന്മകളൊക്കെ എഴുതുന്നു, ദോഷങ്ങളൊക്കെ എഴുതുന്നു, അല്ല പട്ടായങ്ങപ്പെട്ട. പട്ടായങ്ങപ്പെട്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സത്യമുള്ള എന്ന. എല്ലാവരും നല്ല മലയാളത്തിന് വേണ്ടി പരിശുദ്ധ ദൈവമേ ഞങ്ങളോട്, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, പരിശുദ്ധനായ ദൈവമേ രക്ഷിച്ചുകൊള്ളണമേ എന്നൊക്കെ അങ്ങനെ വിവർത്തനം കേട്ടിട്ടുണ്ട്. അത് തെറ്റാ. അങ്ങനല്ല, സത്യമുള്ള ദൈവം തമ്പുരാനെ, സത്യമുള്ള ദൈവം തമ്പുരാനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്ന് പട്ടായങ്ങപ്പെട്ട ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ ഭാഷയ്ക്ക് മാറ്റം ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഭാഷകളിലും അതിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ 100 കണക്കിനും വർഷങ്ങളാകുമ്പോൾ ഭയങ്കര മാറ്റങ്ങൾ സംസാര ശൈലിയിലും എഴുത്തിലും എല്ലാം ഉണ്ടാകും. അങ്ങനെ സുറിയാനിക്ക് 4th century ഒരു ഒരു ബെറ്റർ ട്രാൻസ്ലേഷൻ വീണ്ടും ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ഈ ആദ്യത്തെ, ഞാൻ ഈ പറഞ്ഞതിൽ ആദ്യത്തെ തർജിമ പഴയ സുറിയാനിയുടെ തർജിമയാണ് ഷീത്തോ എന്നറിയപ്പെടുന്നത്. ഷീത്തോ എന്ന വാക്കിന് സിമ്പിൾ, ബ്യൂട്ടിഫുൾ, സ്ട്രെയിറ്റ്, പ്യുവർ എന്നൊക്കെ അർത്ഥം. ലളിതം, സുന്ദരം, നേരായത്, ശുദ്ധമായത് എന്നൊക്കെയാണ് അർത്ഥം. ചിലപ്പോൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുമായിരിക്കും, എന്താ ഷീത്ത എന്ന വാക്കിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ലളിതമായത്, സുന്ദരമായത്, നേരായത്, ശുദ്ധമായത് എന്നൊക്കെ എഴുതിയാൽ മാർക്ക് കിട്ടുമായിരിക്കും. അങ്ങനെയാണ് അർത്ഥം. സുറിയാനി ഭാഷയിൽ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും സരളവും സുന്ദരവും ഇപ്പോഴും ഉപയോഗിച്ചു വരുന്ന ഒരു പതിപ്പാണിത്. പൗരസ്ത്രീ ഓർത്തഡോക്സ് സഭകള്, നെസ്റ്റോറിയൻ സഭകള് ഒക്കെ ഷീത്ത ബൈബിള് അംഗീകരിച്ചിട്ടുണ്ട്. പിന്നീട് ഇനി പറയുന്ന കാര്യം ഓർത്തിരിക്കണ്ട, അതിന്റെ അഡീഷണൽ ആയിട്ട് പറയുന്ന കാര്യമാണ്. 5th century ആയപ്പോൾ ന്യൂ ടെസ്റ്റമെന്റിന് സുറിയാനിയില് ദ ഗോസ്പിൾ ഓഫ് ഷെപ്പേഡ്സ് എന്ന് പറയുന്ന പേരിൽ, ആട്ടിടയന്മാരുടെ സുവിശേഷം എന്ന് പറയുന്ന പേരിൽ ഒരു തർജ്ജിമ നിലവിൽ വന്നിട്ടുണ്ട്. കൊറിയയിലെ ക്രൈസ്തവ വിഭാഗങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ബൈബിളാണത്. AD 6th ആൻഡ് 7th സെഞ്ചുറിയിലെ പഴയ നിയമവും പുതിയ നിയമവും ചേർത്ത് പരിഷ്കരിച്ച ഷീത്തോയുടെ പതിപ്പ് നിലവിൽ വന്നിട്ടുണ്ട്. ഇതിനിടയിൽ കൽദായ സുറിയാനി ഭാഷയിൽ ഷീത്തോയുടെ പതിപ്പുണ്ടായിട്ടുണ്ട്. ഷീത്തോയുടെ ആദ്യ എഴുത്തുകോപ്പികളിൽ ചിലത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇസ്തിരിമിലെ മിലാൻ ലൈബ്രറിയിലുണ്ട്. പിന്നീട് പരിഷ്കരിച്ച ഷീത്തോ പതിപ്പുകൾ ലണ്ടനിലെ ട്രിനിറ്റേറിയൻ ബൈബിൾ സൊസൈറ്റി, അതുകൂടാതെ അമേരിക്കൻ ബൈബിൾ സൊസൈറ്റി ഒക്കെ അത് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അതാണ് ഷീത്തോ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ മൂന്ന് ട്രാൻസ്ലേഷന്റെ കാര്യം പറഞ്ഞു. ഒന്ന് തർഗും, രണ്ട് സെപ്റ്റുജന്റ്, മൂന്ന് ഷീത്തോ. എന്നാൽ പിന്നീട് ക്രിസ്തീയ സഭ വളർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അവരുടെ ആരാധനാ ഭാഷ മറ്റൊരു ഭാഷയും കൂടെ പ്രബലമായി. നമുക്കറിയാം വെസ്റ്റേൺ ചർച്ചസ് ശക്തമായപ്പം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ ശക്തമായപ്പം, റോമ കേന്ദ്രീകരിച്ചായിരുന്നല്ലോ, കത്തോലിക്ക സഭ ശക്തമായപ്പോൾ അവരുടെ ഭാഷ ലാറ്റിൻ ലാംഗ്വേജായി, അവരുടെ ആരാധനാ ഭാഷ ലാറ്റിനാ. അപ്പോ കത്തോലിക്കരുടേത് പാശ്ചാത്യ സഭകളുടേത് ലാറ്റിനാണ്. ലാറ്റിൻ ട്രാൻസ്ലേഷൻ പറയുന്ന പേര് വൾഗേറ്റ് എന്ന, VULGATE, വൾഗേറ്റ്. ഞാൻ പറഞ്ഞ നോട്ടിൽ ഈ പേരുകളെല്ലാം ഉണ്ട്, പക്ഷെ വിശദീകരണം ഷീത്തോയ്ക്ക് മാത്രമേ അല്പം കൊടുത്തിട്ടുള്ളൂ. എന്നാൽ ഈ കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽ വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ലാറ്റിൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് വൾഗേറ്റ് ആണ്. ഗ്രീക്ക് ഭരണം ലോകവ്യാപകമായപ്പോൾ ഗ്രീക്ക് പരിഭാഷ ആവശ്യമായി തീർന്ന പോലെ തന്നെ റോമ സാമ്രാജ്യം വ്യാപകമായപ്പോൾ അതിന്റെ സ്വാധീനം ഭാഷയിലും പ്രകടമായി. അപ്പോ നാല് ഭാഷകളുടെ കാര്യം പറഞ്ഞു. ഹീബ്രു അവരുടെ സ്വന്തം ഭാഷയാണ്, അവരതില് എഴുതി. എന്നാലും പിന്നീട് ക്യാപ്റ്റിവിറ്റിയിലേക്ക് പോയപ്പോൾ അറമായ ഭാഷ വേണ്ടി വന്നു. അപ്പൊ തർഗുമുണ്ടായി. അതിനുശേഷം ഹെലനൈസേഷൻ നടന്നു. ഗ്രീക്ക് ഭാഷ ശക്തമായി. ശക്തമായപ്പോഴ് സെപ്റ്റിജൻ ഉണ്ടായി. അതിനുശേഷം സുറിയാനി ഭാഷയിലേക്ക്, കാരണം കർത്താവ് തന്നെ പറഞ്ഞ സംസാരിച്ച ഭാഷയായതുകൊണ്ട് അതിന്റെ, പ്രത്യേകിച്ച് ഈസ്റ്റേൺ ചർച്ചസ് ശക്തമായപ്പോൾ ആ ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ നടന്നു. അതാണ് ഷീത്തോ എന്ന് പറയുന്നത്. പിന്നീട് വെസ്റ്റേൺ ചർച്ച് ശക്തമായപ്പോൾ ലാറ്റിൻ വൾഗേറ്റ് എന്ന രീതിയിലും പരിഭാഷ ഉണ്ടായി. AD 250 മുതലേ പ്രാചീന ലാറ്റിൻ ഭാഷയിൽ ഒരു ഇൻഡിജിനസ് ആയിട്ട് അവര് ഒരു ട്രാൻസ്ലേഷൻ നടത്താനായിട്ട് ട്രൈ ചെയ്തു, എങ്കിലും ഒന്നും ഫലവത്തായില്ല. ഒടുവിൽ 4th century AD അതിന്റെ ഒരു പ്രധാന പരിഭാഷ ഉണ്ടാകുന്നത്. ഇൻ ബിറ്റ്വീൻ AD 383 through 405, 383-405 ഇടയിൽ സീറോ, സെയിന്റ് ജെറോം ആണ്, അദ്ദേഹം ഹീബ്രു ഗ്രീക്ക് പണ്ഡിതനാണ്. അദ്ദേഹം ദമാസസ് ഫസ്റ്റ് മാർപ്പാപ്പയുടെ അനുമതിയോടുകൂടി ബൈബിളിൽ ലത്തീൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. റോമാക്കാരുടെ ഔദ്യോഗിക ബൈബിളായി തീർന്ന ഈ ലത്തീൻ തർജ്ജിമയ്ക്കാണ് വൾഗേറ്റ് എന്ന് പറയുന്നത്. ഈ വൾഗേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ, ഓഫ് ദി കോമൺ പീപ്പിൾ എന്നാണ് മീനിങ്. ഓഫ് ദി കോമൺ പീപ്പിൾ, വൾഗേറ്റ് മീൻസ് ഓഫ് ദി കോമൺ പീപ്പിൾ, സാധാരണ ജനങ്ങളുടേത് എന്നർത്ഥം, അല്ലെങ്കിൽ നാടോടി എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷെ പ്രധാനാർത്ഥം ഓഫ് ദി കോമൺ പീപ്പിൾ, സാധാരണ ജനങ്ങളുടേതാണ്. പഴയ നിയമം എബ്രായയിൽ നിന്നും പുതിയ നിയമം ഗ്രീക്കിൽ നിന്നുമാണ് ലത്തീൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത്. അപ്പോ പഴയ നിയമം എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ടതെന്നും ഇപ്പോ ഈ കാലഘട്ടമായപ്പോ, അതായത് 4th century ആയപ്പോ പുതിയ നിയമം എഴുതപ്പെട്ടു. അങ്ങനെ പുതിയ നിയമം ഗ്രീക്കിൽ നിന്നുമാണ് ലാറ്റിൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ലത്തീൻ ബൈബിളായ വൾഗേറ്റ് നൂറ്റാണ്ടുകളോളം പാശ്ചാത്യ സഭകളുടെ ബൈബിളായിട്ട് ഉപയോഗിച്ചിരുന്നു. വൾഗേറ്റിന് ശേഷം അനേക വർഷത്തേക്ക് മറ്റൊരു ലത്തീൻ പരിഭാഷ ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നീട് ഞാൻ അവിടെ ഒന്ന് പരാമർശിച്ചിട്ടുണ്ട് 1546 ട്രെൻഡ് കൗൺസിലിന്റെ കാര്യം. ആ ട്രെൻഡ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് മെച്ചപ്പെട്ടതും ആധുനികവുമായ ഒരു ബൈബിൾ പതിപ്പുണ്ടാക്കാനായിട്ട് ശ്രമം നടന്നത്. ഇത്രയും നിങ്ങൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ ലാറ്റിൻ പരിഭാഷയാണ് വൾഗേറ്റെന്നെങ്കിലും ഒന്നും ഓർത്തിരുന്നാൽ മതി. ബാക്കി കാര്യങ്ങളൊന്നും പരീക്ഷയ്ക്ക് അതിന്റെ അർത്ഥം കൂടെ ചോദിക്കുമായിരിക്കാം ആരാണിത് സെയിന്റ് ജെറോം ആണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തതെന്നും കൂടെ ഓർത്തിരുന്നാൽ മതി. അതിന്റെ വർഷം AD 383-405 ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ബാക്കി പറയുന്ന കാര്യങ്ങളൊന്നും ഓർക്കണമെന്ന് നിർബന്ധമില്ല, ഞാനതൊക്കെ പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. 40 വർഷത്തെ ശ്രമങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തെ പോപ്പ് 65 അദ്ദേഹം സ്വന്തമായിട്ടൊരു വിവർത്തനം ഉണ്ടാക്കി പ്രസിദ്ധീകരിച്ചു. AD 1590 മെയ് മാസത്തില് പ്രസിദ്ധപ്പെടുത്തിയ ബൈബിള് സിക്സ്റ്റസ് ലത്തീൻ വൾഗേറ്റ് ബൈബിൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നീട് 1528 അതിനു മുമ്പേ 1528 പഗ്നീസ് ഓഫ് ലാറ്റിൻ ബൈബിൾ എന്നൊരു ബൈബിൾ ഉണ്ടായി. 1556 1556 ബീസാസ് എന്നൊരു ബൈബിളും ലത്തീൻ ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ചുമ്മാ പറയാം, അത് നിങ്ങളുടെ അറിവിന് വേണ്ടി ആരെങ്കിലും ഗ്രഹിക്കുന്നെങ്കിൽ ഗ്രഹിക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ വൾഗേറ്റ്, അപ്പൊ 4 തർജ്ജമകൾ കണ്ടു. ഒന്നാമത്തേത് തർഗൂം, രണ്ടാമത്തേത് സെപ്റ്റജന്റ്, മൂന്നാമത്തേത് ഷീട്ടോ, നാലാമത്തേത് വൾഗേറ്റ്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. അതിനുശേഷം ധാരാളം തർജ്ജമകൾ ഉണ്ടായിട്ടുണ്ട്. ഈ 4 തർജ്ജമകളാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. പിന്നീട് ധാരാളം ട്രാൻസ്ലേഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് പറയാം. കോപ്റ്റിക്ക്, ബൊഹാറിക്ക്, ഗോത്തിക്ക്, അർമേനിയൻ, ജോർജിയൻ, എത്യോപ്യൻ, അറബിക്ക്, ഗുട്ടൻബർഗിന്റെ ലത്തീൻ ബൈബിള്, ഇറാസ്മസ് ബൈബിള്, ജർമ്മൻ, ഇറ്റാലിയൻ, റഷ്യൻ, ഡച്ച്, ഫ്രഞ്ച്, ബർമൻ, ജാപ്പനീസ്, കൊറിയൻ, അങ്ങനെ എല്ലാ വിഭാഗത്തിലെ എല്ലാ ഭാഷകളിലും, നേപ്പാളി, ചൈനീസ്, താഹിത്തി, പോളിനേഷ്യയിലെ ഭാഷയാണ് താഹിത്തി, ടിബറ്റൻ, റൈനവാലോ സ്പാനിഷ് ബൈബിള്, ബ്ലാക്ക് ബൈബിൾ ക്രോണിക്കിൾസ്, ആഫ്രിക്കൻ ഹെറിറ്റേജ് ബൈബിള്, ഹെക്സപ്ല ബൈബിള്, അൽഖാല, പോളിഗ്ലോട്ട് ബൈബിള് തുടങ്ങി ധാരാളം ട്രാൻസ്ലേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഈ 4 കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതിനുള്ള ട്രാൻസ്ലേഷൻ ഒക്കെ ഉണ്ടായിട്ടുള്ളത് സൂചിപ്പിച്ചിട്ടുള്ളതേ ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കുന്നത് പുതിയ നിയമത്തിന്റെ കാനനൈസേഷൻ, പുതിയ നിയമത്തിന്റെ രൂപീകരണം. അതും കൂടെ പഠിച്ചതിന് ശേഷം നമ്മൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും അതിനുശേഷം മലയാളം ട്രാൻസ്ലേഷനും കൂടി നമ്മൾ ഒന്ന് പ്രധാനമായിട്ട് ഒന്ന് നോക്കും. അതിനുശേഷം നമ്മുടെ ആരാധന കാര്യത്തിൽ വേദോത്സവത്തിനുള്ള സ്ഥാനത്തിലേക്ക് വരും. അപ്പൊ ഇതുവരെ നമ്മൾ പഴയ നിയമം ഉത്ഭവിച്ചു വന്ന കാര്യം, അതിന്റെ പല ട്രാൻസ്ലേഷന്റെ കാര്യമൊക്കെ മാത്രമാണ് കണ്ടത്. അതിന് മുൻപേ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ വേദോത്സവത്തിൽ നിന്ന് തന്നെ തിരുവചനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി നമ്മൾ കണ്ടു. അതിനുവേണ്ടി ആധികാരികമായിട്ട് എടുത്ത 2 പുസ്തകങ്ങൾ ഞാൻ നേരത്തെ നിങ്ങളോട് പേര് പറഞ്ഞു. ദ റൈസ് ഓഫ് ഹോപ്പ്, പ്രത്യാശാ കിരണങ്ങൾ എന്ന് പറയുന്ന അബ്രഹാം ഷമാഷിന്റെ പുസ്തകം, പ്രകാശത്തിലേക്ക് എന്ന് പറയുന്നത് ഫാദർ ടി ജെ ജോഷുവാച്ചന്റെ പുസ്തകം, അത് പുതിയ നിയമത്തിന്റെ കാനനൈസേഷനെ പറ്റി പറയുന്നതാ. അപ്പൊ ഞാൻ ഈ പുതിയ നിയമത്തെ പറ്റി പഠിക്കുമ്പോൾ, നിങ്ങൾ ദിവ്യബോധനത്തിലൊക്കെ പഠിച്ചിട്ടുള്ളതായെങ്കിലും കുറച്ചുപേരെങ്കിലും ദിവ്യബോധന അറ്റൻഡ് ചെയ്യാത്തവരുള്ളത് കൊണ്ട് ഈ പുതിയ നിയമത്തിന്റെ ഈ കാനനൈസേഷനെ പറ്റി ജോഷുവാച്ചന്റെ പുസ്തകത്തിൽ നിന്ന് പെട്ടെന്ന് വായിച്ച് അങ്ങ് പോവുകയാണ്. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, ഒത്തിരി കാണാതെ പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ആ ഭാഗങ്ങളൊന്ന് അച്ഛൻ്റെ പുസ്തകത്തിൽ തന്നെ നേരിട്ടൊന്ന് ചെറിയ ചെറിയ ഒരു ബ്രീഫായിട്ടൊന്ന് ഒന്ന് പറഞ്ഞ് വായിച്ചു ഒക്കെ ആയിട്ട് അങ്ങ് പോകുന്നു. അച്ഛൻ എഴുതിയിരിക്കുന്നതിന്റെ ലെസൺ നമ്പർ 6 6-ാമത്തെ പാഠത്തിലാണ് എഴുതിയിരിക്കുന്നത്. പുതിയ നിയമത്തിന്റെ വളർച്ചയും നിയതരൂപവും എന്ന് പറയുന്നു, പ്രകാശത്തിലേക്കെന്നുള്ള ജോഷുവാച്ചന്റെ പുസ്തകത്തിൽ. ഇപ്പൊ നമ്മൾ പോകുന്നത് ന്യൂ ടെസ്റ്റമെന്റ് എങ്ങനെ ഉണ്ടായി, അതിന്റെ ഒരു അടിസ്ഥാനം. ഇത്രയും നേരം ഓൾഡ് ടെസ്റ്റമെന്റ് ആണ് പ്രധാനമായിട്ടും കണ്ടത്. പിന്നെ ട്രാൻസ്ലേഷന്റെ കാര്യം പറഞ്ഞപ്പോ ന്യൂ ടെസ്റ്റമെന്റ് ഒക്കെ വന്നു. ഇനി നമ്മൾ ന്യൂ ടെസ്റ്റമെന്റ് എങ്ങനെയാണ് എഴുതപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകുന്നു. യേശുക്രിസ്തുവിനും അപ്പോസ്തലന്മാർക്കും വേദഗ്രന്ഥമായിട്ട് എന്താണ് ഉണ്ടായിരുന്നത്? നിലവിലിരുന്ന പഴയ നിയമം, അന്ന് പഴയ നിയമം എന്ന് പേരില്ല, കാരണം അന്ന് ഒരു നിയമമേ ഉള്ളൂ. പുതിയ നിയമം വന്നപ്പോഴാണ് അത് പഴയതായി പോയത്. അത് ക്രിസ്ത്യാനിറ്റിയുടെ ഉത്ഭവത്തിന് ശേഷമാണെന്നും കൂടി ഓർത്തിരിക്കണം. മറ്റൊന്ന് എഴുതുവാനായിട്ട് അവര് ഉദ്ദേശിച്ചിരുന്നില്ല. യേശുക്രിസ്തു എന്തെങ്കിലും എഴുതിയതായോ എഴുതി വയ്ക്കുവാൻ അനുഗാമികളോട് നിർദ്ദേശിച്ചതായോ കാണുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് സുവിശേഷങ്ങളും മറ്റ് പുതിയ നിയമ പുസ്തകങ്ങളും രൂപം കൊണ്ടത്? പല വിധത്തിലും പ്രയോജനപ്രദമായ ഒരു പഠനമാണിത്. സഭയും വേദഗ്രന്ഥവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും. സഭയാൽ സഭയ്ക്ക് വേണ്ടി രചിക്കപ്പെട്ട പുസ്തകങ്ങളാണ് എന്നുള്ള പ്രസ്താവന, അച്ഛൻ്റെ ഒരു 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 പ്രസ്താവനയാണ്. സഭയാൽ സഭയ്ക്ക് വേണ്ടി രചിക്കപ്പെട്ട പുസ്തകങ്ങളാണ് നമുക്ക് ലഭിക്കപ്പെട്ട ലേഖനങ്ങളും സുവിശേഷങ്ങളും എന്നുള്ള ഒരു കാര്യം. അപ്പോൾ അത് ആ പ്രസ്താവനയുടെ വാസ്തവികത വെളിപ്പെടും. വേദപുസ്തകം സംബന്ധിച്ചുള്ള പല അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും ദൂരീകരിക്കുവാനും ഈ പഠനം സഹായകമാണ്. എന്താ ഈ അന്ധവിശ്വാസം എന്ന് ചോദിച്ചാൽ, പിന്നീട് ഞാനത് പരാമർശിച്ചോളാം. എന്നാലും അന്ധവിശ്വാസം എന്ന് വേദപുസ്തകത്തെ സംബന്ധിച്ചുള്ള അന്ധവിശ്വാസം എന്നുള്ളൊരു വാക്ക് വന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നീട് ഈ സോളാ സ്ക്രിപ്ചുറ എന്നൊരു ചിന്താഗതി ഉണ്ടായി. എഴുതപ്പെട്ടത് മാത്രം മതി, സ്ക്രിപ്ചുറ ലോൺ, തിരുവെഴുത്ത് മാത്രം മതി, സഭയുടെ വേറെ വർത്തമാനം ഒന്നും പറയണ്ട, പാരമ്പര്യം ഒന്നും പറയണ്ട, ഓറൽ ട്രഡീഷൻ ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. എഴുതിയിട്ടുണ്ടോ, എഴുതിയിട്ടുണ്ടോ, പുസ്തകത്തിലുണ്ടോ, പുസ്തകത്തിലുണ്ടോ എന്ന് ചോദിക്കും. അതാണ് അന്ധവിശ്വാസമാണ് ഇവിടെ അച്ഛൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഈ മാർട്ടിൻ ലൂതറിന് 1599 ഈ റിഫർമേഷൻ ഉണ്ടായതിനു ശേഷം ഉണ്ടായ ഒരു ചിന്താഗതിയാണ്. നമ്മൾ പിന്നീട് അടുത്ത ക്ലാസ്സിൽ നിന്ന് ജസ്റ്റ് പരാമർശിച്ചു പോകാം. പിന്നെയും പുതിയ നിയമത്തിലെ ആദ്യമായി എഴുതപ്പെട്ട കൃതികൾ പൗലോസിന്റെ ലേഖനങ്ങളാണ്. അവ വേദഗ്രന്ഥമായി അംഗീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷയോടോ ലക്ഷ്യത്തോടോ എഴുതപ്പെട്ടവയല്ല. പ്രത്യുത താൻ സ്ഥാപിച്ചതും തനിക്ക് ബന്ധപ്പെട്ടതുമായ സഭകളിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങളും ആവശ്യങ്ങളുമാണ് അവ എഴുതുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ദുരുപദേശങ്ങൾ, ദുരാചാരങ്ങൾ, ഉയർത്തിയ പ്രശ്നങ്ങൾ, ഭിന്നതകൾ, പിളർപ്പുകൾ, അതെല്ലാം വരുത്തിയ വിഷമഘട്ടങ്ങളിലാണ് ലേഖനങ്ങൾ എഴുതുവാനായിട്ട് കാരണമാക്കിയത്. എന്നാൽ അവ പരിശുദ്ധാത്മ പ്രേരിതമായി എഴുതപ്പെട്ടതിനാൽ ഏത് കാലത്തുമുള്ള ഏത് ജനതയ്ക്കും അവ സംഗതമായി തീർന്നു. അതായത് പൗലോസ് ശ്ലീഹ ഇതൊരു പുസ്തകമാക്കണമെന്ന് ആഗ്രഹിച്ചൊന്നും എഴുതിയതല്ല, കൃത്യമായി ചില വ്യക്തികൾക്കോ സഭകൾക്കോ ഒക്കെ വേണ്ടി എഴുതിയതാണ്. പക്ഷെ പരിശുദ്ധാത്മാവിനാൽ അത് എഴുതപ്പെട്ടതുകൊണ്ട് പിന്നീട് നമുക്കും അത് പ്രയോജനമായി തീർന്നു. റോമാക്കാർക്ക് എഴുതിയത് നമ്മൾ വായിച്ചു, നമ്മൾ അനുസരിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയത്, തീത്തോസിന് എഴുതിയത്, ഫിലമോൻ എഴുതിയതൊക്കെ നമ്മൾ വായിച്ച് തിരുവചനമായി, ദൈവവചനമായി നമ്മൾ അംഗീകരിക്കുന്നു. അപ്പൊ അത് പരിശുദ്ധാത്മാവിനാൽ, അതാണ് നമ്മൾ കണ്ടു ഒരു പാഠത്തിൽ, എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസീയമാണ് എന്നുള്ളത് കണ്ടു. അങ്ങനെ അപ്പോസ്തോലിന്റെ കാലത്തിന് ശേഷമാണ് അവ ഒരുമിച്ച് ശേഖരിക്കപ്പെടുന്നത്. പത്രോസിന്റെ രണ്ടാം ലേഖനം എഴുതപ്പെട്ടപ്പോഴേക്കും പൗലോസിന്റെ ലേഖനങ്ങൾ പൊതുപ്രചാരത്തിൽ വന്നു എന്ന് കാണാം. ഇന്ന് വായിക്കാനിരിക്കുന്ന സിനി അല്ലേ, സിനി എന്നല്ല പറഞ്ഞേ, സിനി വായിച്ചോ? സിനി വേദോസം എടുത്ത് തുറന്നു വെച്ചിട്ട് വായിച്ചില്ലല്ലോ എന്നർത്ഥത്, സമയം തീരാറുമായി. 2 Peter 3:15 പ്ലീസ്. 2 Petros 3:15. മാറ്റി വെച്ചായിരുന്നു അല്ലേ?
അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ.
അവയെ ഗ്രഹിക്കാൻ പാടുള്ള ചിലതുണ്ടെന്നൊക്കെ ചിന്താഗതി. അപ്പൊ എഴുതി തന്നിട്ടുണ്ടല്ലോ പത്രോസ് ഈ ലേഖനം പൊതു എഴുതുമ്പോ. ഓൾറെഡി പൗലോസിന്റെ എഴുത്തുകള് അവിടെ വ്യാപരിക്കാൻ തുടങ്ങി എന്നുള്ളത് ഒന്ന് ഓർത്തിരുന്നാ മതി. അപ്പൊ അതാ പൗലോസിന്റെ ലേഖനങ്ങളാണ് ആദ്യം എഴുതപ്പെട്ടെന്ന് പറയാൻ കാര്യം. പിന്നീട് അടുത്ത് നമ്മൾ കാണുന്ന സുവിശേഷങ്ങൾ എങ്ങനെയാണ് രൂപീകൃതമായത്. ആദിമ കാലഘട്ടത്തിൽ സുവിശേഷ സത്യങ്ങൾ എഴുതി വയ്ക്കുവാൻ ആരും ഉദ്യമിച്ചില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, എഴുതി പ്രചരിപ്പിക്കുന്നതിനേക്കാൾ പറഞ്ഞും പ്രസംഗിച്ചും പ്രചരിപ്പിക്കുകയായിരുന്നു അപ്പോസ്തലന്മാരുടെയും മറ്റു സുവിശേഷകന്മാരുടെയും താല്പര്യം. കർത്താവിന്റെ കൽപ്പനയും അപ്രകാരമായിരുന്നല്ലോ. സെയിന്റ് മാത്യു ചാപ്റ്റർ നമ്പർ 28 വേഴ്സ് നമ്പർ 18, 28:18.
യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചെയ്തു.
ഉപദേശിക്കാനാ പറഞ്ഞു, എഴുതി വെക്കാനല്ല പറഞ്ഞു. നിങ്ങള് എല്ലാ ജാതികളെ ഉപദേശിച്ചുകൊണ്ട് അല്ലേ? അപ്പൊ ഉപദേശിക്കാന്ന് പറഞ്ഞാൽ ഓറലായിട്ട് അവരെ ഉപദേശിക്കുക. അത് അങ്ങനെയായിരുന്നു. അപ്പൊ അവന് സെക്കൻഡ് ജോൺ ട്വൽവ് രണ്ട് യോഹന 12 വാക്യം.
അധ്യായം ഏതായിരുന്നു വെച്ചാ? സെക്കൻഡ്.
നിങ്ങൾക്ക് എഴുതുവാൻ പലതുമുണ്ട്, എങ്കിലും കടലാസിലും മഷി കൊണ്ടും എഴുതുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിക്കാൻ ആശിക്കുന്നു.
നിങ്ങൾക്ക് എഴുതുവാൻ പലതുമുണ്ടെങ്കിലും കടലാസിലും മഷി കൊണ്ട് എഴുതാൻ എനിക്ക് മനസ്സില്ല. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിക്കാൻ ആശിക്കുന്നു. അപ്പൊ സംസാരിപ്പാൻ അപ്പൊ എഴുതി വെക്കാൻ മനസ്സില്ലെന്നാ പറയുന്നത്. അപ്പം എഴുതിയത് മാത്രം മതി എന്ന് പറഞ്ഞാൽ പറ്റിയല്ല. തന്നെയല്ല, ആദ്യം ഉപദേശിക്കാനായിട്ടായിരുന്നു താല്പര്യം എന്നുള്ളത്. അപ്പൊ ഒന്ന്, എഴുതി പ്രചരിപ്പിക്കുന്നതിനേക്കാൾ ഉപദേശിക്കാനായിട്ടായിരുന്നു താല്പര്യം. രണ്ട്, കർത്താവിന്റെ പുനരാഗമനം ഉടനെ തന്നെ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് ഉടനെ തന്നെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒന്നും എഴുതി വെച്ചില്ല. അപ്പൊ ചില പ്രവൃത്തി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നലെ കണ്ടായിരുന്നു അനന്യാസിന്റെ സഭയുടെ കാര്യം കണ്ടു. അവരെല്ലാം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. കാരണം കർത്താവ് ഉടനെ വരും, ഇപ്പൊ പ്രതീക്ഷയോടെ നമുക്ക് ഇരിക്കുക, ഇപ്പൊ വരും. മാറാനാത്ത, അതൊക്കെ ഞാൻ പറഞ്ഞു, അല്ലാത്തമിയില് മോറാനാത്ത, കർത്താവ് വേഗം വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരിരുന്നു. അത്ര ഒരു ദിവസം ലേഖനങ്ങൾ എഴുതിയപ്പോ കർത്താവ് വേഗം വരണമേ, കർത്താവ് വേഗം വരണം, മോറാനാത്ത മോറാനാത്ത എഴുതിക്കൊണ്ടിരുന്നു. ഇപ്പൊ ഉടനെ വരുമെന്ന് പ്രതീക്ഷിച്ച്. അതുകൊണ്ടല്ലേ വിറ്റ് അവര് കാൽക്കൽ വെച്ച്. നമ്മളിപ്പോ വിക്കിയല്ലാത്തതിന്റെ കാര്യം അതായിരുന്നു. ഇത്രയും നാളായിട്ട് വന്നില്ല, ഇനിയിപ്പൊ വരും നമുക്കറിയാൻ മേലാതരോ ഉള്ളത് കൊണ്ടൊക്കെ നമുക്കല്ലേ. അങ്ങനെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോ കർത്താവിന്റെ ആഗമനം പെട്ടെന്ന് ഉടനെ തന്നെ സംഭവിക്കും എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നതിനാല് ഉടനെ തന്നെ എഴുതി വെക്കാൻ അവർക്ക് വലിയ താല്പര്യം തോന്നിയില്ല. അതിനാൽ 3 ദശകങ്ങളിൽ, ഏതായാലും 30 വർഷങ്ങളിൽ സുവിശേഷം വാമൊഴിയായിട്ട് പ്രചരിക്കുകയായിരുന്നു. യേശു ക്രിസ്തു ചെയ്തതും ഉപദേശിച്ചതുമായ വസ്തുതകൾ വിശ്വസ്തതയോടെ ദൃക്സാക്ഷികളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു. 1 യോഹന്നാൻ 1:1-2 എന്ന് വായിച്ച് 1 ജോൺ 1:1-2.
മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച് പ്രത്യക്ഷമായി.
അപ്പൊ ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ എഴുതി വെച്ചതെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ കേൾവിയാണ്, അവിടെ എല്ലാം കേൾവിയാണ് പ്രധാനം. പിന്നീട് അപ്പോസ്തല പ്രവൃത്തി 2:42 വായിച്ച് നമ്മൾ പഠിച്ചതാ, എന്നാലും വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 2:42.
അവർ അപ്പസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും.
ഉപദേശം കേട്ടു അവർ അപ്പസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അവിടെ എഴുതി വെക്കുകയല്ല, കേൾക്കുക. അപ്പൊ അവർ കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഇതിങ്ങനെ ഉപദേശ രൂപേണയാണ്. അങ്ങനെ FSR 4:11 വായിക്കണമെന്നില്ല. അങ്ങനെ പ്രാദേശിക സഭകളിൽ ആ ചുമതല നിർവഹിക്കാനായിട്ട് ഓരോരുത്തരെ ഏൽപ്പിച്ചു. അങ്ങനെ വാമൊഴിയായിട്ടാ സുവിശേഷ പാരമ്പര്യ സമൂഹത്തിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. വാമൊഴി, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഓറൽ ട്രഡീഷൻ. അപ്പൊ ആദ്യം മുതൽ തന്നെ വചനത്തിന്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകരുമായിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതനുസരിച്ച് എന്ന് ലൂക്കോസും പ്രസ്താവിക്കുന്നു. ലൂക്കോസ് 1 അധ്യായം 1 വായിച്ചു തുടങ്ങി സിനി. ലൂക്കോസ് 1:1 ഓൺവേർഡ്സ്. ശ്രീമാനായ തിയോഫിലോസ് വായിച്ച്.
മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കുന്നത് കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു.
എനിക്കും തോന്നിയിരിക്കുന്നു. അപ്പൊ പലരും ഇത് പിന്നെ എഴുതാനായിട്ട് ശ്രമിച്ചു. എന്തോ ആദ്യം കണ്ട സാക്ഷികള്, വചനത്തിന് ശുശ്രൂഷകരായവര്, അവര് നമ്മുടെ ഇടയിൽ പൂർണമായി എഴുതി വരുന്ന കാര്യങ്ങളല്ല പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം. അതായത് ഇത് എഴുതാൻ ശ്രമിക്കുമ്പോ അന്നുവരെ ഒന്നും എഴുതപ്പെട്ടില്ല. അവരുടെ ഇടയിൽ ഈ ഓറൽ ട്രഡീഷൻ, ഒരു പ്രമാണം, പ്രമാണം എന്ന് പറയുന്നത് പാരഡോക്സി, സത്യത്തിൽ പാരമ്പര്യമാണ്. അങ്ങനെ അവര് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഓറൽ ട്രഡീഷൻ, അതിലൂടെ വന്ന കാര്യങ്ങൾ. അപ്പോ ഈ വാചിക പാരമ്പര്യം, ഓറൽ ട്രഡീഷൻ എന്നുള്ളത് ഇന്ന് കൂടുതൽ അവര് പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടിരിക്കുക എല്ലാരും. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സുവിശേഷം എഴുതുവാനുള്ള സാഹചര്യത്തിലേക്ക് കൂടെ നമുക്കൊന്ന് പോകാം. 4 മിനിറ്റുകൾ കൂടി അവശേഷിക്കുന്നുള്ളൂ. സുവിശേഷം എഴുതാനുള്ള സാഹചര്യം കൂടി ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ദൃക്സാക്ഷികളായ അപ്പോസ്തലന്മാരുടെ കാലം വേഗത്തിൽ കടന്നുപോയി. അവരിൽ നിന്ന് നേരിട്ട് കേൾക്കുവാൻ സാഹചര്യം കുറഞ്ഞപ്പോൾ അവരുടെ വാക്കുകൾ രേഖപ്പെടുത്തി വയ്ക്കുവാൻ പ്രേരണയുണ്ടായി. മാത്രമല്ല സഭ കൂടുതൽ വളരുകയും വ്യാപിക്കുകയും ചെയ്തപ്പോൾ അപ്പോസ്തലന്മാർക്കും സഹപ്രവർത്തകർക്കും എല്ലാ സമൂഹങ്ങളിലും സന്നിഹിതരായിരിക്കുവാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവ് ആദ്യം അവർ പ്രതീക്ഷിച്ച പോലെ ആസന്നമായിരിക്കില്ല എന്നുള്ള ചിന്തയും ഉയർന്നു വന്നു. ഇവയെല്ലാമാണ് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുവാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. അപ്പോസ്തലന്മാരുടെ ഓർമ്മക്കുറിപ്പുകളായിട്ടോ സമൂഹത്തിന്റെ വിശ്വാസ സംഹിതയായിട്ടോ വേദ ഉപദേശ സഹായികളായിട്ടോ യേശുവിന്റെ ഉപദേശങ്ങളും പ്രവൃത്തികളും എഴുതപ്പെടുവാൻ ഇടയായി. 1-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും പൗലോസിന്റെ ലേഖനങ്ങൾ, 4 സുവിശേഷങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ, മറ്റു ലേഖനങ്ങൾ, വെളിപ്പാട് എന്നിവ എഴുതപ്പെട്ടു. ചില കൃതികള് 2-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ശതകത്തിൽ മാത്രമേ എഴുതപ്പെട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇവയെല്ലാം ഒരുമിച്ച് ചേർത്ത് ഇന്ന് കാണുന്ന വിധത്തിൽ ഒരു പുസ്തകമായിട്ട് ക്രോഡീകരിച്ചിരുന്നില്ല. തിരുവെഴുത്ത് എന്ന വിധത്തിൽ ആധികാരിക ഗ്രന്ഥമായി അംഗീകരിക്കപ്പെടുന്ന അതിനുശേഷമാണ്. അപ്പം പുതിയ നിയമം എഴുതാനുണ്ടായ സാഹചര്യം തന്നെ ഇതാണ്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നീട് നമ്മൾ പുതിയ നിയമ കാനോനും കൂടി ഒന്ന് പഠിക്കും. അതിനുശേഷം ഈ പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും കുറച്ച് ട്രാൻസ്ലേഷന്റെ കാര്യം കൂടി, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടായ ട്രാൻസ്ലേഷൻ എങ്ങനെയാണത്, അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടുണ്ടായ സാഹചര്യം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുകയും ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ.
ഇന്ന് നമുക്ക് ബൈബിൾ വേഴ്സിന് ഹെൽപ്പ് ചെയ്തത് ഷിനി ബോബയാണ്. സെന്റ് ഗ്രിഗോറിയസ് പള്ളി എഡ്മണ്ടനിൽ നിന്നാണ് ഷിനി. ഷിനിയോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. 1-2 അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ കോമ്പറ്റീഷൻ 23-24 ദിവസങ്ങളിലാണെന്നുള്ളത് നേരത്തെ അറിയിച്ചിട്ടുണ്ടല്ലോ. ബേസ്ഡേ കോമ്പറ്റീഷന്റെ രജിസ്ട്രേഷൻ ഫോമൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും 2 ദിവസത്തിനൊക്കെ അത് കിട്ടും. കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ റീജിയണൽ സെക്രട്ടറിയോ യൂണിറ്റ് സെക്രട്ടറിയോ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിനകത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഫില്ല് ചെയ്ത് അത് 15 മാർച്ചിനകം തിരിച്ചയച്ചു തരണം. അടുത്ത വ്യാഴാഴ്ച നമുക്ക് എസ്സേ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. 7-ാം തീയതി, 6-ാം തീയതി ബുധനാഴ്ച പതിവ് പോലെ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. ഇത്രയുള്ള അനൗൺസ്മെന്റ്. വേറൊന്നുമില്ല സാർ, പ്രാർത്ഥിക്കാം.
അപ്പൊ 7-ാം തീയതി എല്ലാരും അടുത്ത വ്യാഴാഴ്ച നിങ്ങൾക്ക് ഈ തിരുവെഴുത്തും സഭയും അല്ല എസ് എ കോമ്പറ്റീഷന് വേണ്ടി നിങ്ങൾക്ക് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ബഹുമാനപ്പെട്ട ഡാളസിൽ നിന്നുള്ള തോമസ് മാത്യു അച്ഛൻ, ജോബി അച്ഛൻ തരും. അപ്പൊ ഇംഗ്ലീഷിലും മലയാളത്തിലും ആയിട്ട് അച്ഛൻ പറയും. ഗ്രിഗോർ സിനിമയെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അത് നിങ്ങളുടെ യൂണിറ്റുകളിൽ പറയുകയും കൂടുതൽ ആൾക്കാര് ധൈര്യമായിട്ട് പറയാം ഇന്ന് വി സി ഓറോ അച്ഛനല്ല വേറെ അച്ഛനെ നമുക്ക് എല്ലാവർക്കും ഇന്ന് കയറണം എന്ന് പറഞ്ഞ അങ്ങനെ എല്ലാരും കയറുകയും ചെയ്യണോ? നമുക്ക് ഐസയുടെ മെറ്റീരിയൽസ് എല്ലാം കിട്ടുമല്ലോ, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അശുദ്ധമുള്ള ബാവ, അശുദ്ധമുള്ളതിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ ഉത്തരാജയമ സ്ലീപായാൽ ഞങ്ങളെ മനസ്സുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ളതിന്റെ കുടിയിരുമ്പിലെ ഭവനങ്ങളായി ശമിച്ചുകൊള്ളണമേ. ദൈവമായ ഭർത്താവെ, നേരോക്കിലും കാലൊക്കെ എല്ലാ സമയത്തും വന്നേക്കും. ദൈവത്തിന്റെ ഇല്ലം കഴിഞ്ഞ് ഞങ്ങൾ മറച്ചുകൊള്ളണമേ. ബാലക്ഷമോർപ്പിതർ ഉത്തരവരി ശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സർവവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേൽ സദാ വർദ്ധിച്ചിരിക്കും. മാറാകണമെങ്കിൽ
Thank you.